നമ്മൾ ഇതുവരെ എത്തിപ്പെടാത്ത ഒരു ലോകത്തേക്ക് എത്തുമ്പോൾ ആദ്യമായി എന്തെല്ലാമായിരിക്കും കാഴ്ചയിൽപ്പെടുക? അവിടുത്തെ പ്രകൃതി ഭംഗിയും ജനങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ ആയിരിക്കില്ലേ? ഇവിടെ എഴുത്തുകാരൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതും അത്തരമൊരു ലോകത്തേക്കാണ്. ആ നാടാണ് അതിമനോഹരമായി കാഴ്ചകൾ നിറയ്ക്കുന്ന ചോഴരാജ്യം. അതെ, സമ്പൽ സമൃദ്ധമായ നാട്, പൊന്നിയുടെ അതായത് കാവേരി നദിയുടെ കൈവഴികൾ സുന്ദരമാക്കിയ നാട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് പുഴകളും നദികളും കൊണ്ട് സമൃദ്ധമായിരുന്ന ചോഴനാടിൻ്റെ പെരുമ ഇവിടെ വിവരിക്കപ്പെടുകയാണ്. ഭാവി ചോഴരാജാവായ ആദിത്യ കരികാലൻ്റെ സന്ദേശവുമായി തഞ്ചാവൂരിലേക്ക് യാത്ര തിരിക്കുന്ന യുദ്ധയോദ്ധാവായ വന്ദ്യദേവനിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. വളരെ രസികനായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരുവനാണ് അദ്ദേഹം. കൂടാതെ എടുത്തുചാട്ടക്കാരനും സ്ത്രീ തൽപരനുമൊക്കെ ആണെങ്കിലും വിശ്വസ്തതയോടെ എന്ത് കാര്യവും ഏൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആദിത്യ കരികാലൻ തൻ്റെ അച്ഛനായ സുന്ദരചോളനും സഹോദരിയായ കുന്താവൈക്കുമുള്ള രഹസ്യ സന്ദേശം കൈമാറാനായി വന്ദ്യദേവനെ തിരഞ്ഞെടുക്കുന്നതും. കഥാരംഭത്തിൽ വന്ദ്യദേവൻ എത്തിച്ചേർന്നത് വീരണ നദിയുടെ തീരത്താണ് എന്ന് കാണാം. എല്ലാ വർഷവും ആടിമാസത്തിലെ 18-ാം ദിവസം ആ ദേശത്തിലെ ആളുകൾ ആടിയും പാടിയും ആഘോഷിക്കുന്നത് ഇതേ നദിക്കരയിലാണ്. അത്രയും വലിയ ഒരു ആഘോഷ തിരക്കിനിടയിലേക്കാണ് വന്ദ്യദേവൻ എത്തിച്ചേർന്നത്. വളരെ കൗതുകത്തോടെ അതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന അദ്ദേഹത്തെ അവിടെ കാണാൻ സാധിക്കും. തന്നെ ആദിത്യ കരികാലൻ വിശ്വസിച്ചേൽപ്പിച്ച ഈ ദൗത്യത്തിൽ ഏറെ അഭിമാനം കൊള്ളുന്ന വന്ദ്യദേവൻ തൻ്റെ മുന്നോട്ടുള്ള യാത്ര വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല, താൻ ചോഴനാടിൻ്റെ തലസ്ഥാനമായ തഞ്ചാവൂരും പഴയ തലസ്ഥാനമായ പഴയറയുമൊക്കെ കണ്ടിരിക്കുന്നു എന്ന ആവേശമുണ്ടയാൾക്ക്. വീരണ നദീതീരത്തു കൂടിയുള്ള ആ യാത്രക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾക്കിടയിൽ അയാൾ ഒരു ശ്രദ്ധാപാത്രമായി മാറുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ അവിടെയുണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സുന്ദരികളായ സ്ത്രീകൾക്കിടയിൽ അല്പം സമയം ചെലവഴിക്കാൻ ലഭിക്കുന്ന ആ നിമിഷം അദ്ദേഹം ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതുതന്നെ. അങ്ങനെയിരിക്കെ പെട്ടെന്ന് വീരണ നദീതീരത്തേക്ക് ഒരുവറ്റം കപ്പലുകൾ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പനമര മുദ്രയുള്ള പതാകയുള്ള കപ്പലിൽ അവിടെ എത്തിച്ചേർന്നത് വളരെ പ്രാധാന്യമുള്ള ഏതോ വ്യക്തിയാണ് എന്ന് വന്ദ്യദേവൻ മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം അവിടെ കൂടിയിരുന്നവരിൽ പ്രായമായ ഒരാളോട് അതേപറ്റി തിരക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതനുസരിച്ച് വന്നിരിക്കുന്നത് ചോഴരാജ്യത്തിൻ്റെ ധനാധികാരിയായ പഴുവേട്ടരയ്യരാണ് എന്ന് വന്ദ്യദേവൻ മനസ്സിലാക്കുന്നു. വളരെ മുൻപ് തന്നെ വന്ദ്യദേവൻ പഴവൂർ സഹോദരന്മാരുടെ വീരകഥകൾ കേട്ടിട്ടുണ്ട്. പഴവൂർ വംശത്തെക്കുറിച്ചും അവർക്ക് ചോഴരാജ്യവുമായുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തമായൊരാമുഖം ഈ സന്ദർഭത്തിൽ കൽക്കി തരുന്നുണ്ട്. പഴയ ചോഴ തലസ്ഥാനമായ ഉറയൂരിന് സമീപമുള്ള പഴവൂർ എന്ന ചെറിയ പട്ടണത്തിൽ നിന്നുള്ളവരാണ് പഴവൂർ വംശക്കാർ. ചോഴരാജാക്കന്മാരുമായി പണ്ടു മുതൽക്കേ അടുപ്പം സൂക്ഷിച്ചവരാണ്. അവർക്ക് സഭയിൽ പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നു. പഴുവേട്ടരായർ വംശത്തിൽ പിറന്ന യോദ്ധാക്കൾക്ക് പ്രത്യേകം മേൽക്കോയ്മയൊക്കെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. പഴുവേട്ടരയ്യരെക്കുറിച്ച് പറയുമ്പോൾ പ്രായം 60 പിന്നിട്ട ആളാണ്. അദ്ദേഹമാണ് ചോഴരാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അയാളുടെ അനുജനാണ് ചിന്ന പഴുവേട്ടരയ്യർ. അദ്ദേഹമാണ് ചോഴരാജാവ് വാഴുന്ന തഞ്ചാവൂർ കോട്ടയുടെ കമാൻഡർ. അയാൾ അറിയാതെ കൊട്ടാരത്തിൽ ആർക്കും പ്രവേശിക്കാനാവില്ല. ചുരുക്കി പറഞ്ഞാൽ ചോഴരാജ്യത്തിൻ്റെ സുപ്രധാനമായ സ്ഥാനമാനങ്ങൾ കാര്യസ്ഥമാക്കിയിരിക്കുന്നവരാണ് പഴുവേട്ടരായർ സഹോദരങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ അവരെ കാണണമെന്നത് വന്ദ്യദേവന്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ ആദിത്യ കരികാലൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ശക്തമായ ഉപദേശങ്ങളും താക്കീതുമൊക്കെ വന്ദ്യദേവന് നൽകിയിരുന്നു. വഴിയിൽ അനാവശ്യ വഴക്കുകളിൽ ഒന്നിലും ചെന്ന് പെടരുത് എന്നും പഴുവേട്ടരായർ സഹോദരങ്ങളുടെയോ മധുരാന്തകന്റെയോ കണ്ണിൽ പെടരുത് എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതൊക്കെ ഓർക്കുന്ന വന്ദ്യദേവൻ ഒരു നിമിഷം പോലും ചിലവഴിക്കാതെ മുന്നോട്ട് യാത്ര തുടരുകയാണ്. പെട്ടെന്നാണ് വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു വലിയ തർക്കം കാണാൻ ഇടയാകുന്നത്. തർക്കത്തിനിടയിൽ തലയിൽ കുടുമ വെച്ച ഒരാളെ വന്ദ്യദേവൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അദ്ദേഹമാണ് വീരവൈഷ്ണവനായ ആഴ്വാർക്കടിയൻ നമ്പി. അദ്ദേഹത്തിന് തിരുമല എന്നും മറ്റൊരു പേരുമുണ്ട്. കടുത്ത വിഷ്ണുഭക്തനായ നമ്പി അവിടെ ഉണ്ടായിരുന്ന ഒരു ശൈവഭക്തനുമായി ഉച്ചത്തിൽ തർക്കിക്കുകയാണ്. ശിവനേക്കാൾ ശക്തൻ വിഷ്ണുവാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു അയാളുടെ ശ്രമം. ശിവഭക്തൻ അതിന് ഒരു വിധത്തിലും ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അത് വലിയൊരു തർക്കമായി മാറുന്നു. അത്രത്തോളം തീവ്രമാണ് അവർ ഓരോരുത്തരുടെയും നിലപാട്. എന്തായാലും ആ ശൈവ വൈഷ്ണവ പോരിനിടയിലേക്ക് ശങ്കരാചാര്യരുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട ഒരു സന്യാസി കൂടി ഇടപെടുന്നത് വന്ദ്യദേവൻ കാണുന്നുണ്ട്. അയാളെയും വെറുതെ വിടാതെ ആക്ഷേപിക്കുന്നുണ്ട് നമ്പി. ഇനി ഒരാളുടെ സന്മനസ്സില്ലാതെ ആ തർക്കത്തിന് അന്ത്യം കുറിക്കാനാകില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ വന്ദ്യദേവൻ ഇടപെടുന്നു. വൈഷ്ണവരും ശൈവരും ഒരേ രീതിയിൽ ശക്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തർക്കം വന്ദ്യദേവൻ അവിടെ അവസാനിപ്പിക്കുന്നുമുണ്ട്. ഈ ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ ദൈവങ്ങളെ മുൻനിർത്തി പോരടിക്കുന്ന എക്കാലത്തെയും ജനതയെ പ്രതിനിധീകരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ ഒരു തർക്കത്തിലൂടെ കഥ നടക്കുന്ന സമയത്ത് തെക്കേ ഇന്ത്യയിൽ ശക്തമായി നിലകൊണ്ടിരുന്ന ശൈവ വൈഷ്ണവ പോരും അതുവഴി അന്നത്തെ സാമൂഹികാവസ്ഥയും കൃത്യമായി വരച്ചുകാട്ടുകയാണ് എഴുത്തുകാരൻ. എന്തായാലും ശാന്തമായ അവസ്ഥയിലാണ് വന്ധ്യദേവൻ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇതേ സമയം വലിയ ഒരു രാജകീയ ഘോഷയാത്ര അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. കപ്പലുകളിൽ വന്നെത്തിയ പഴുവേട്ടരായരും സംഘവും കടമ്പൂർ മാളികയിലേക്ക് പോകുന്നതായിരുന്നു അത്. ആഘോഷയാത്രയിൽ ഏവരുടെയും ശ്രദ്ധ പതിഞ്ഞത് അതിനിടയിലൂടെ കടന്നുപോകുന്ന പല്ലക്കിലേക്കായിരുന്നു. ആ പല്ലക്കിൽ ആരായിരിക്കുമെന്ന സംശയം എല്ലാവരെയും പോലെ വന്ധ്യദേവനെയും അലട്ടിക്കൊണ്ടിരുന്നു. ആ വേളയിലാണ് അതിനകത്ത് നിന്നും മൂടുപടം നീക്കി സുന്ദരമായ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് നോക്കുന്നത് വന്ധ്യദേവനും ആഴ്വാർക്കടിയനും കാണുന്നത്. എന്നാൽ ആഴ്വാർക്കടിയന്റെ ശ്രദ്ധ പതിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഭയത്തോടുകൂടി ആ കണ്ണുകൾ പുറകിലേക്ക് വലിക്കുന്നു. അങ്ങനെ ഘോഷയാത്രയിൽ കണ്ണെന്നട്ട് നിൽക്കവേ വന്ധ്യദേവന്റെ കുതിരയെ ചില സൈനികർ കളിയാക്കുന്നതൊക്കെ കാണാം. ഘോഷയാത്ര പോയതിനു ശേഷം ആഴ്വാർക്കടിയൻ നമ്പിയും വന്ധ്യദേവനും തമ്മിൽ ദീർഘമായൊരു സംഭാഷണം നടക്കുന്നുണ്ട്. അന്ന് രാത്രി വന്ധ്യദേവൻ കടമ്പൂർ മാളികയിലേക്കാണ് പോകുന്നത് എന്നതറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു ആഴ്വാർക്കടിയൻ നമ്പി. വാസ്തവത്തിൽ അതുതന്നെയായിരുന്നു വന്ധ്യദേവന്റെ ലക്ഷ്യവും. തന്റെ കൂട്ടുകാരന്റെ മാളികയിൽ തങ്ങി തൊട്ടടുത്ത ദിവസം യാത്ര തുടരാമെന്നതായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. എന്നാൽ അന്നേ ദിവസം അവിടുത്തെ വിശേഷം എന്താണ് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ആഴ്വാർക്കടിയൻ നമ്പിയുടെ വാക്കുകളിൽ നിന്നും കടമ്പൂർ മാളിക സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കലാപരിപാടികളെക്കുറിച്ചൊക്കെ വന്ധ്യദേവൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും പഴുവേട്ടരായരെ പോലൊരു ധീര യോദ്ധാവ് തങ്ങുന്ന മാളികയിൽ കഴിയുക എന്നത് വന്ധ്യദേവന്റെ കണ്ണിൽ ഭാഗ്യം തന്നെയാണ്. പക്ഷേ ആഴ്വാർക്കടിയൻ നമ്പിക്ക് തന്നോടൊപ്പം കടമ്പൂർ മാളികയിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്നറിഞ്ഞതോടെ വന്ധ്യദേവൻ പതറിപ്പോയി. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ വന്ധ്യദേവന് നല്ല സംശയമുണ്ടായിരുന്നു എന്നതുതന്നെയാണ് കാര്യം. തുടർന്ന് വീരനാരായണ ക്ഷേത്രത്തിലേക്കാണ് എഴുത്തുകാരൻ നമ്മെ ക്ഷണിക്കുന്നത്. അവിടെ ആഴ്വാർക്കടിയനോടൊപ്പം വന്ധ്യദേവനെയും കാണാനാകും. കടമ്പൂർ മാളികയിലേക്ക് പോകാനുള്ള വഴി അറിയാത്തതിനാൽ ആഴ്വാർക്കടിയൻ നമ്പിയോടൊപ്പം കൂടിയിരിക്കുകയാണ് വന്ധ്യദേവൻ. ആ ക്ഷേത്രത്തിൽ വെച്ച് ആഴ്വാർക്കടിയൻ നമ്പി ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിക്കുകയും അത് കേട്ട് വന്ധ്യദേവന് അയാളോട് മതിപ്പുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അതുവരെ താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അയാൾ അവിടെ വെച്ച് മാപ്പിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അവസരം മുതലെടുക്കുവാൻ എന്നോണം ആഴ്വാർക്കടിയൻ നമ്പി വന്ധ്യദേവനോട് ഒരു സഹായം ചോദിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് പല്ലക്കിൽ കണ്ടിരുന്ന ആ സുന്ദരിയായ സ്ത്രീയുണ്ടല്ലോ, അവർക്ക് ഒരു താളിയോല കൈമാറാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. വന്ധ്യദേവന് അത് കേട്ട് ദേഷ്യം അടക്കാനായില്ല. അപരിചിതരായ ഒരു സ്ത്രീയുടെ പക്കലേക്ക് തന്നെ ദൂതുമായി പറഞ്ഞയക്കാമെന്നുള്ള ധൈര്യം ഇയാൾക്ക് എങ്ങനെ ഉണ്ടായി എന്നത് അയാളൊരു ചോദ്യമായി വരുന്നു. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് കടമ്പൂർ മാളികയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിക്കുകയാണ് അദ്ദേഹം. വഴിയറിയാതെ മുന്നോട്ട് യാത്ര തിരിക്കുന്ന വന്ധ്യദേവന് ഇനി എന്തെല്ലാം പ്രതിസന്ധികളാണ് തരണം ചെയ്യേണ്ടി വരിക? കടമ്പൂർ മാളികയിലേക്ക് പോയിരിക്കുന്ന പെരിയ പഴുവേട്ടരായരെയും ആ സുന്ദരിയായ സ്ത്രീയെയും ഇനി അയാൾക്ക് കാണുവാൻ സാധിക്കുമോ? വന്ധ്യദേവൻ അവിടെ തനിച്ചാക്കിയ ആഴ്വാർക്കടിയൻ നമ്പിയുടെ തുടർന്നുള്ള ഉദ്ദേശങ്ങൾ എന്തെല്ലാമായിരിക്കും?